നമ്മുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ അപകടം. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. മാർക്ക് ചാപ്റ്റർ 7:6. യെശയ്യാ പ്രവാചകന്റെ പ്രവചനത്തിൽ നിന്ന് യേശു കർത്താവ് കൂട്ടിയ ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നിൽ നിന്ന് ദൂരത്തിരിക്കുന്നു. ഞാൻ വിചാരിക്കുന്നത് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മെ പിടികൂടുന്ന ഏറ്റവും വലിയ അപകടം ഇതാ. അധരം കൊണ്ട് കർത്താവിനെ ബഹുമാനിക്കുക, ഹൃദയം കൊണ്ട് ദൂരെ തകർന്നിരിക്കുക. എന്താങ്ങനെ പറയാൻ കാര്യം? ഇത് പറയുന്നത് പ്രാർത്ഥിക്കുകയും കർത്താവിനെ സ്തുതിക്കുകയും പാട്ടുപാടുകയും ചെയ്യുന്ന ഒരു സമൂഹത്തോടാണ് ദൈവം സംസാരിക്കുന്നത്. അവർക്ക് മാത്രമേ ഈ അപകടം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുള്ളൂ. പാട്ടുപാടുന്ന, കർത്താവിനെ സ്തുതിക്കുന്ന, ആത്മീയ കാര്യങ്ങൾ പറയുന്ന അവർക്കുണ്ടാകുവാനുള്ള ഒരു വലിയ അപകട സാധ്യത. അധരം കൊണ്ട് കർത്താവിനെ ബഹുമാനിക്കുക, ഹൃദയം കൊണ്ട് കർത്താവിൽ നകന്നിരിക്കുക. അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇന്ന് രാവിലെ നമ്മൾ ചില പാട്ടുകളൊക്കെ പാടിയപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒന്നില്ലെങ്കിൽ പാട്ടുപാടുമ്പോൾ കർത്താവിനെ കുറിച്ച് ഓർത്ത് ഹൃദയം സന്തോഷിക്കും, ഇല്ലെങ്കിൽ കണ്ണുകൾ നിറയും, അതുമല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ എടുക്കും, അതുമല്ലെങ്കിൽ ദൈവം അത്രമാത്രം അടുത്തവനാണെന്നുള്ള ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയിൽ നമ്മുടെ ഹൃദയം പോവും, ഒരുപക്ഷെ പാട്ടിടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോവും. ഇതൊന്നും സംഭവിക്കാതെ ചുമ്മാ നമ്മൾ പാടിയെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മൾ ഈ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണെന്ന്. നമ്മൾ രാവിലെ പാടിയ 2-3 പാട്ടുകളില് കണ്ണുകൾ നിറയാതിരുന്നെങ്കിൽ, ഹൃദയത്തിലൊരു സന്തോഷം വരാതിരുന്നെങ്കിൽ, എല്ലാം വരുമെന്നല്ല ഞാൻ പറഞ്ഞു, എന്തെങ്കിലും എനിത്തിങ് ഒന്നില്ലെങ്കിൽ കണ്ണുകൾ നിറഞ്ഞു കാണും, അല്ലെ ഹൃദയത്തിലൊരു സന്തോഷം വന്നു കാണും, അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ച് ഓർത്ത് ഹൃദയം കർത്താവിനേക്ക് ഹൃദയം ഉയർത്തിക്കാണും. ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പതിയെ ഈ അപകടത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുക. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയം എന്നിൽ നകന്നിരിക്കുന്നു. ഈ ഹൃദയം അടുത്തിരിക്കുന്ന എങ്ങനെ അറിയാൻ പറ്റുന്നറിയോ? ഹൃദയം അടുത്തിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഹൃദയത്തിലൊരു തുടിപ്പുണ്ടാവും. അത് അടുത്തിരിക്കുന്നതിന്റെ പ്രത്യേകത. നമ്മൾ ഏറ്റവും അടുത്തിരിക്കുന്നയാള്, ഏറ്റവും നമുക്ക് ബന്ധമുള്ള ഒരാള്, അവരെക്കുറിച്ചൊന്ന് പറയുമ്പോൾ പെട്ടെന്ന് നാം ശ്രദ്ധിക്കും. അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒത്തിരി ഓർമ്മകളുണ്ടാവും. നമ്മുടെ മനസ്സ് പെട്ടെന്ന് അവിടേക്ക് പോവും. അത് അടുത്തിരിക്കുന്നതിന്റെ പ്രത്യേകത. ഇന്നലെ വൈകിട്ടൊരു ദീർഘമായൊരു ഒരു ഫോൺ സംഭാഷണം എനിക്കുണ്ടായി. നാട്ടിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദറെ, ഞാൻ കുറേ സമയം ഇപ്പൊ കരഞ്ഞേച്ചിരിക്കുക. ഞാൻ ചോദിച്ചു, എന്തു പറ്റിയ സോര? അത് മറ്റൊന്നുമല്ല, ദൈവത്തോട് ഞാൻ അത്ര വിശ്വസ്തനല്ലല്ലോ എന്നോർത്ത് എനിക്കെന്റെ സങ്കടം അടക്കാനായിട്ട് കഴിഞ്ഞില്ല. ഞാൻ കുറേ നേരം കരഞ്ഞു, അപ്പൊ എനിക്കൊരല്പം ആശ്വാസം കിട്ടി. ഇത് പറഞ്ഞാരെന്നറിയോ? അനേക വർഷക്കാലം ജയിലിൽ കിടന്ന് ജയിലിൽ വെച്ച് മാനസാന്തരപ്പെട്ട് ഇപ്പോൾ കർത്താവിനെ സേവിക്കുകയൊക്കെ ചെയ്യുന്നൊരു സഹോദരനാണ്, എൻ്റെ ഒരു സുഹൃത്താണ് അദ്ദേഹം. കോട്ടയത്ത് ആ ക്യാമ്പ് നടന്നപ്പോൾ ഞാൻ പരിചയപ്പെട്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കാറുണ്ട്. പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന്, ഞാൻ പറഞ്ഞു, സഹോദര, ദൈവത്തിന് സ്തോത്രം, കാരണം സഹോദരൻ അങ്ങനെ ഒന്ന് കരയാൻ പറ്റിയല്ലോ. ഇനി നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരെക്കാളും അധികം വിശ്വസ്തനാ സഹോദരൻ. ഡു നോ ദാറ്റ്? അദ്ദേഹം ഒരിക്കല് ഒരു എ ടി എമ്മിൽ കയറി, ഒരു അച്ചായൻ എ ടി എമ്മില് എല്ലാം ക്ലിക്ക് ചെയ്തു, ശരിയാകുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങി. പക്ഷെ ഇദ്ദേഹം എ ടി എമ്മിലോട്ട് കയറിയപ്പോൾ അവിടെ നിന്ന് കുറച്ച് പൈസ ഇറങ്ങി വരുന്നു. കാരണം അച്ചായനത് കിട്ടാൻ വന്നപ്പോൾ പുള്ളി ഇറങ്ങിപ്പോയതാണ്. ഇദ്ദേഹം അകത്തോട്ട് കയറിയപ്പോഴാണ് ഈ പൈസ ഇറങ്ങി വരുന്നത്. ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഇദ്ദേഹം ഈ പൈസ എടുത്തുകൊണ്ട് ഈ അച്ചായന്റെ പുറകെ ഓടി അദ്ദേഹത്തിന് വിളിച്ചിട്ട് പറഞ്ഞു, നിക്ക് അച്ചായ എന്ന് പറഞ്ഞ് ഇത് അവിടെ നിന്ന് എ ടി എമ്മിന്ന് ഇറങ്ങി വന്നതാ എന്ന് പറഞ്ഞ് അച്ചായന് കൊടുത്തപ്പോ അച്ചായൻ ആ പട കരയോ കെട്ടിപ്പിടിക്കുകയോ എന്തൊക്കെയോ പറഞ്ഞ് ജിപോയെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ഇവിടെ ഇരിക്കുന്ന നമ്മളെക്കാളും ഒക്കെ വിശ്വസ്തനാ മനുഷ്യൻ. പക്ഷെ അദ്ദേഹം പറയുക, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ വിശ്വസ്തനല്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ കരഞ്ഞു വന്നു. എന്താണറിയോ പ്രത്യേകത? ദൈവത്തോട് അടുത്തു വരുന്നവന് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയുണ്ട്. അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും ചെറിയ കാര്യം പോലും ദൈവത്തിന്റെ വെളിച്ചത്തിൽ കാണുമ്പോൾ അവൻ നിലവിളിക്കും. അവനാ പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് ആരെന്നെ വിട്ടിരിക്കും. ഇതാരുടെ കരച്ചിലാന്നറിയാവോ? നമ്മൾ ഓർക്കും പൗലോസ് വലിയ പാപിയാണ്. പൗലോസ് പറയുകയാണ്, ന്യായപ്രമാണം പ്രകാരം, ന്യായപ്രമാണം സംബന്ധിച്ച് അനിന്യൻ, ബ്ലെയിംലെസ്, ന്യായപ്രമാണ പ്രകാരം ഒരു കുറ്റവുമില്ലാതെ നടക്കുന്നവനാ പൗലോസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ന്യായപ്രമാണം വള്ളിക്കോ പുള്ളിക്കോ അനുസരിക്കുന്നോ ഇല്ലയോ എന്ന് നിരന്തരമായി പരിശോധിച്ച് നടക്കുന്ന പരീശൻ, അതായിരുന്നു പൗലോസ്. പക്ഷേ കർത്താവിന്റെ വെളിച്ചത്തിലേക്ക് അടുത്തടുത്ത് വന്നപ്പോൾ, ദൈവത്തോട് മുഖാമുഖം കണ്ടപ്പോൾ, ദൈവത്തിന്റെ തേജസിന്റെ മുൻഭാഗം വന്നപ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ അരിഷ്ട മനുഷ്യൻ. കാരണം എന്താണെന്നറിയാമോ? പുറമേയുള്ള കാര്യങ്ങളിലൊക്കെ പൗലോസ് കുറ്റമില്ലാത്തവനായിരുന്നു, ബ്ലെയിംലെസ്. മോഷ്ടിക്കുന്നില്ല, കൊലപാതകം ചെയ്യുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ല, ഇതിലൊക്കെ അനിന്ദനായിരുന്നു. പക്ഷെ ഒരു കാര്യം വന്നപ്പോൾ പൗലോസിന് മനസ്സിലായി, ഞാൻ ദുർബലനായ മനുഷ്യനാണ്. എപ്പോഴാണെന്നറിയോ? റോമാലേഖനം 7-ാം അധ്യായത്തിലാണ് നാം അത് വായിക്കുന്നത്. മോഹം എന്ന് പറഞ്ഞ കാര്യം അത് അകമയുള്ള കാര്യമാണ്. ഒരുപക്ഷെ നാം മറ്റനേകരെക്കാൾ ഒത്തിരി ബെറ്ററാ, നമ്മുടെ ചുറ്റുപാടുമുള്ള ജാതികളെക്കാൾ നമ്മൾ ഒത്തിരി ബെറ്റർ ആയിരിക്കും. കൊലപാതകം ചെയ്യുന്നില്ല, മോഷ്ടിക്കുന്നില്ല, എല്ലാ ഞായറാഴ്ചയും ചർച്ചിൽ പോകുന്നു, വൈകുന്നേരത്തെ കോട്ടേജ് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നു, പലരെയും സഹായിക്കുന്നു ഒക്കെ. മറ്റുള്ളവരുമായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഫാർ ബെറ്ററാ. പക്ഷേ കർത്താവിനോട് അടുത്തു വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിന്റെ കോണുകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയും, മോനെ ആ ഏരിയയിൽ നിനക്കിനി ഒരു കുറവുണ്ട്. ഏശ്യാവ് അന്ന് ജീവിച്ചിരുന്ന ഏറ്റവും വിശുദ്ധനായ മനുഷ്യൻ, പ്രവാചകൻ, ഒരൊറ്റ പ്രവാചകനേ ഉള്ളൂ ഏശ്യാവ്. 1 മുതൽ 5 വരെയുള്ള അധ്യായത്തിൽ പ്രവചനം, ആ നിങ്ങൾക്കയ്യോ കഷ്ടം. കാരണം പുറമെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഏശ്യാവ് മറ്റുള്ളവരെക്കാളും ഫാർ ബെറ്റർ. പക്ഷെ 6-ാം അധ്യായം ഉയർന്ന മുങ്ങിയുള്ള സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്ന കണ്ടപ്പോൾ, അവന്റെ മുഖതേജസ് കണ്ടപ്പോൾ, അവന്റെ ഹോളിനെസ് കണ്ടപ്പോൾ, അവന്റെ വിശുദ്ധി കണ്ടപ്പോൾ, ഏശ്യാവിന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നൊരു നിലവിളി. ഇതുവരെയും അവനങ്ങനെ നിലവിളിച്ചിട്ടില്ല. ഉസ്യാവ് മരിച്ചപ്പോൾ പോലും അവൻ അതുപോലെ നിലവിളിച്ചിട്ടില്ല. ഉയർന്നും മങ്ങിയുള്ള സിംഹാസനത്തിൽ കർത്താവിനെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ള മനുഷ്യൻ, അശുദ്ധമായ അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. അയ്യോ എന്റെ കണ്ണു, എന്റെ വാ മാത്രമല്ല അശുദ്ധമായത്, എന്റെ കണ്ണും അശുദ്ധം. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്റെ കണ്ണ് സൈന്യങ്ങളുടെ രാജാവിനെ കണ്ടല്ലോ. സ്വരങ്ങളെ, ഇതാ ദൈവത്തോട് അടുക്കുമ്പോൾ ഒരു മനുഷ്യന്റെ പ്രതികരണം. ദൈവത്തോട് അകന്നിരിക്കുമ്പോൾ നമുക്ക് ഒന്നിനെ കുറിച്ച് ബോധം വരത്തില്ല. നമുക്ക് പാട്ടുപാടാം, നമുക്ക് ബൈബിൾ വായിക്കാം, സുവിശേഷം പറയാം, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം, ഒരു കുഴപ്പമില്ല, എവരിത്തിങ് ഈസ് ഓക്കെ, ഒരു കുഴപ്പമില്ല. പക്ഷെ കർത്താവിനോട് അടുത്ത് വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിക്കുമ്പോഴാണ് നാം യാഥാർത്ഥ്യം തിരിച്ചറിയുന്നേ. ഹൃദയത്തിൽ നിന്ന് കർത്താവ് പലപ്പോഴും ദൂരെയായി പോവുക. ഈ മർക്കോസ് 7 അടുത്തൊരു വാക്യം കൂടെ നമ്മൾ എഴുതി വെച്ചിരിക്കുകയാണ്, അതിന്റെ 15 7:15 Mark 7:15 പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്തിയല്ലെന്ന യാതൊന്നിനും അവനെ അശുദ്ധനാക്കുവാൻ കഴിയത്തില്ല, അവനിൽ നിന്ന് പുറപ്പെടുന്ന അത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല ഇക്കാര്യം. വീട്ടിൽ ചെന്നപ്പോൾ അവർ വീണ്ടും ചോദിച്ചു, കർത്താവ് എന്താ അത്, എന്താ ഉപമയുടെ അർത്ഥം? പുറത്തു നിന്ന് ചെല്ലുന്ന ഒന്നും മനുഷ്യനെ അശുദ്ധമാക്കത്തില്ല, അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നതാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്, എന്താ അതിന്റെ അർത്ഥം എന്താ? കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്തു. 20 മനുഷ്യൻ നിന്ന് പുറപ്പെടുന്ന അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്, അകത്തുനിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. 21 ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നവൻ പറഞ്ഞു. കണ്ടോ, പുറമേയുള്ള കാര്യങ്ങളല്ല, കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുകയാണ്. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ ചിന്തകളിലേക്ക് കർത്താവ് നോക്കുക. നാം എന്താ ചിന്തിക്കുന്നേ? മറ്റുള്ളവരെ കുറിച്ച് നാം എന്താ ചിന്തിക്കുന്നേ? ഇതാ കർത്താവ് നോക്കുന്നേ, മറ്റുള്ളവരെ കുറിച്ച് നമ്മുടെ ചിന്ത എന്താ? ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഞാൻ ചില സമയത്ത് ഭയപ്പെടാറുണ്ട്. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുമ്പം പലപ്പോഴും അവരുടെ നന്മ കാണാതെ അവരുടെ തിന്മ കൂടുതലായിട്ട് നാം ചിന്തിക്കുന്നെങ്കിൽ നാം കൂടുതൽ അശുദ്ധമായിക്കൊണ്ടിരിക്കുക. മറ്റുള്ളവരുടെ നന്മ കാണാതെ, തിന്മയുണ്ട് എല്ലാവരിലും, തിന്മയില്ലാത്ത ഒരു മനുഷ്യൻ പോലും ഈ ലോകത്തിലില്ല. ആരെ നോക്കിയാലും നമുക്ക് തിന്മ കാണാൻ പറ്റും. തിന്മ കാണുന്നതുകൊണ്ടും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ആ തിന്മ കാണുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടുള്ളൊരു ഭാരം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമെന്നോ ഇല്ലയോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഞാൻ ഭയപ്പെടുന്നു, നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ ചിന്തകള് നന്മ കാണുന്നതിനേക്കാൾ അപ്പുറമായി അവരുടെ തിന്മയിലേക്ക് പലപ്പോഴും നമ്മുടെ കണ്ണുകൾ പോകുന്നു എന്ന് ഞാൻ ഭയപ്പെട്ടു പോവുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫ്രഷായിട്ട് കർത്താവിൻ്റെ ഒരു ദർശനം ആവശ്യമായിരിക്കുക, ഒരു പുതിയൊരു ദർശനം. 15 മുമ്പ് കിട്ടിയൊരു ദർശനമല്ല, പുതുതായിട്ട് നമുക്ക് കർത്താവിൻ്റെ ഒരു ദർശനം ആവശ്യമാണ്. യേശയ്യാവ് കണ്ടതുപോലെ, പത്രോസ് കണ്ടതുപോലെ, പൗലോസ് കണ്ടതുപോലെ ഒരു പുതിയ ദർശനം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചു, ദൈവമേ വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി എന്നെ ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. സങ്കീർത്തനക്കാരൻ വീണ്ടും പ്രാർത്ഥിക്കുക, എന്തൊരു ഉത്കൃഷ്ടമായ പ്രാർത്ഥനയാണ്. നോക്കി, കർത്താവ് എന്നെ പരിശോധിച്ച് എന്റെ നിലവുകളെ അറിയണമേ എന്ന് പറഞ്ഞ അർത്ഥം എന്നറിയോ? ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നൊരു ചിന്തയുണ്ട്. കർത്താവ്, നീ എന്റെ ചിന്തകളെ ഒന്ന് പരിശോധിക്കണം. കാരണം ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുമ്പം എനിക്ക് എന്നെ കുറിച്ച് ഒത്തിരി നല്ലതായിട്ടാ തോന്നുന്നേ, അല്ലേ? ഞാനെങ്ങനാ എന്നെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോ ഞാൻ ഒത്തിരി ആളേക്കാളും ഭേദമാണെന്ന് എന്റെയും ചിന്ത. സംഗീതക്കാരൻ പറയാണ്, കർത്താവേ എന്നെ പരിശോധിച്ച് എന്റെ ചിന്തകളെയൊക്കെ ഒന്ന് അറിഞ്ഞ്, എന്റെ ചിന്തകള് തെറ്റായ മാർഗത്തിലാണ് പോകുന്നതെങ്കിൽ എന്നെ ശാശ്വതമായ മാർഗത്തിൽ എന്നെ നടത്തണമേ. ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം സ്വർഗങ്ങളെ, ഇടയ്ക്കൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാം ഇക്കാര്യം. അപ്പൊ അങ്ങനെയാവുമ്പോൾ കർത്താവിന്റെ മുഖപ്രസാദത്തിലേക്ക്, കർത്താവിന്റെ തേജസ്സിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിക്കൊണ്ടു പോകും. അവിടെ നമുക്ക് എന്ത് സംഭവിക്കുന്നറിയോ? ഒന്ന്, കർത്താവ് നമ്മുടെ അശുദ്ധി എന്താണെന്ന് ചൂണ്ടിക്കാണിച്ചു തരും. പക്ഷെ അവിടെ കൊണ്ട് നിർത്തുകയല്ല കേട്ടോ കർത്താവ്, അതാ കർത്താവിന്റെ പ്രത്യേകത. കർത്താവ് ഒരു അശുദ്ധി ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ കർത്താവ് അത് ശുദ്ധീകരിച്ചതിന് ശേഷമേ അത് അവസാനിപ്പിക്കത്തുള്ളൂ. ഇതാ കർത്താവും പിശാചും നമ്മളുടെ വ്യത്യാസം. പിശാചും നമ്മൾ അശുദ്ധിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അത് കുറ്റപ്പെടുത്തല്ല അവസാനിക്കും. പിശാചു പറയാൻ നീ ശരിയല്ല, നിന്റെ ജീവിതം ശരിയല്ല, നിരന്തരമായ കുറ്റപ്പെടുത്തല പിശാചിന്റെ. പക്ഷെ പരിശുദ്ധാത്മാവ് അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ അശുദ്ധിയെ ചൂണ്ടിക്കാണിച്ചാൽ അതിന്റെ പിന്നാലൊരു ശുദ്ധീകരണം കൂടെ വരുന്നുണ്ട്. യേശയാവി ദർശനം കണ്ട് അവൻ നിലവിളിച്ചു നിൽക്കുകയാണ്, കർത്താവേ ഞാൻ അശുദ്ധമായ അതിരമുള്ള മനുഷ്യൻ എന്ന് ഇവൻ നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഒരു ദൂതൻ യാഗപീഠത്തിൽ നിന്ന് ഒരു കൊടിൽ കൊണ്ടൊരു കനലെടുത്ത് അവന്റെ നാവിനെ ശുദ്ധീകരിച്ചു. ഇത് നിന്നെ തൊട്ടതിനാൽ നിന്റെ അശുദ്ധി നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇതാ കർത്താവിന്റെ പ്രത്യേകത. കർത്താവ് നമ്മുടെ അശുദ്ധിയെ ചൂണ്ടിക്കാണിച്ച് അവിടെ കൊണ്ട് നിർത്തത്തില്ല. സഹോദരങ്ങളെ, ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കുന്നതല്ല നമ്മുടെ ദൈവം. അവൻ നമ്മെ ശുദ്ധീകരിച്ച് ഒരു കുറ്റമില്ലാത്ത മനസാക്ഷിയോടുകൂടി നമ്മെ നിർത്തുന്നവനാ. പൗലോസ് നിലവിളിച്ചു, അയ്യോ ഞാൻ ദുർഭകൻ, അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ എന്നെ ആർ വിടുവിക്കും? അവിടെ കൊണ്ട് നിർത്തിയില്ല. താഴേക്ക് വായിക്കുമ്പോൾ പൗലോസ് എഴുതുകയാണ്, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇതാ നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത. നമ്മുടെ അശുദ്ധി അവൻ ചൂണ്ടിക്കാണിച്ചു തരും. അതിനുശേഷം അവൻ തന്നെ അതിനെ ശുദ്ധീകരിച്ച് നമ്മളൊരു നിർമ്മല മനസാക്ഷിയോടുകൂടെ തിരുനുമ്പാകെ നിൽക്കുവാൻ അവൻ നമ്മളെ പ്രാപ്തരാക്കും. നമ്മൾ സാറിനൊരു പാട്ട് പാടുന്നുണ്ട്, അത്ര ശ്രദ്ധിക്കാറില്ല. ആത്മാവാം ദൈവമേ ചൊരിക നിന്ന അഗ്നി, എന്നെ തകർക്കണേ, എന്നെ ഉരുക്കണേ, എന്നെ മെനയണേ, എന്നെ പണിയണേ. അവൻ ആദ്യം തകർക്കുന്ന അവന്റെ ശുശ്രൂഷ. അവൻ ആദ്യം നമ്മളെ തകർക്കും, അവൻ നമ്മളെ ഉരുക്കും, പക്ഷെ അവിടെ കൊണ്ട് അവസാനിക്കത്തില്ല. അവൻ നമ്മളെ മെനയും, അവൻ നമ്മളെ പണിയും. ഓ ഹല്ലേലൂയ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. കാരണം അവൻ നമ്മളെ തകർത്തുകൊണ്ട് അവസാനിപ്പിക്കത്തില്ല, അവൻ നമ്മളെ ഉരുക്കിയത് കൊണ്ട് നിർത്തത്തില്ല. അവൻ നമ്മളെ വീണ്ടും മെനയുകയും പണിയുകയും ഒരു മനോഹരമായ ഒരു പാത്രമാക്കി മാറ്റുകയും ചെയ്യും. അതുകൊണ്ടാണ് യോബ് പറഞ്ഞത്, അവൻ മുറിവുണ്ടാക്കുകയും മുറിവ് വെച്ച് കെട്ടുകയും ചെയ്യുന്നു. അവൻ മുറിവുണ്ടാക്കുന്നു, പക്ഷെ അവിടെ കൊണ്ട് നിർത്തത്തില്ല, അവൻ ആ മുറിവ് വെച്ച് കിട്ടും. കാരണം അവൻ ഗലയാദിലെ നല്ല വൈദ്യനാ. അതുകൊണ്ടാണ് പ്രവാചകൻ ചോദിച്ചത്, ഗലയാദിൽ വൈദ്യനല്ലയോ, ഗലയാദിൽ സുഗന്ധ തൈലമില്ലയോ, എന്തുകൊണ്ട് സിയോൻ പുത്രിയുടെ മുറിവുകൾ ഉണങ്ങുന്നില്ല? അതെ, സിയോൻ പുത്രിയുടെ മുറിവുകൾ ഉണക്കുവാനായിട്ടൊരു വൈദ്യനുണ്ട്, അവന്റെ കയ്യിൽ ഒരു തൈലമുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തം. യേശു കർത്താവിന്റെ പുണ്യാഹ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. വട്ട് ഡു, എന്ത് ചെയ്യണം? അവന്റെ അടുക്കിലേക്ക് ചെല്ലണം. എങ്ങനെ ചെല്ലണം? ഒറ്റയ്ക്ക് കയറി ചെല്ലണം. അതുകൊണ്ടാണ് ഹോശേയ പ്രവാചകൻ പറഞ്ഞു, വരുവീൻ നമുക്ക് യഹോവയുടെ അടുക്കൽ കയറി ചെല്ലാം. അവൻ നമ്മളെ തകർക്കും, പക്ഷെ അവിടെ നിന്ന് നിർത്തത്തില്ല, അവൻ നമ്മളെ പണിയും, മൂന്നാം ദിവസം അവൻ നമ്മളെ വീണ്ടുകൊള്ളും. ഹല്ലേലൂയ. നമുക്ക് അവന്റെ അടുക്കലേക്ക് ചെല്ലാം ഒറ്റയ്ക്ക്. കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ സൗരങ്ങളെ, അവൻ ആദ്യം നമ്മളെ ശുദ്ധീകരിക്കും, പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും, നമ്മുടെ അശുദ്ധി അവൻ ചൂണ്ടിക്കാണിച്ചു തരും, നമ്മുടെ വിശ്വസ്തതയില്ലായ്മ അവൻ ചൂണ്ടിക്കാണിച്ചു തരും, നമ്മുടെ മറ്റു മനുഷ്യരെ കുറിച്ചുള്ള നമ്മുടെ തിന്മയായ ചിന്തകൾ ചൂണ്ടിക്കാണിച്ചു തരും. അവിടെ കൊണ്ട് പക്ഷെ നിർത്തത്തില്ല, അവൻ നമ്മളെ ശുദ്ധീകരിച്ച് നമ്മളെ തേജസ്കരിച്ച് തിരുസന്നിധിയിൽ യോഗ്യതയോടുകൂടി നിർത്തും. അതാ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം. ഹല്ലേലൂയ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച